بسم الله الرحمن الرحيم. كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي.
السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫജ്റിൽ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ കല്ല ബൽ ലാ തുക്രിമൂന അൽയതീം ولا تحاضون على طعام المسكين وتاكلون التراث اكلا لما وتحبون المال حبا جما അതുവരെ ആണ് ഇവിടെ പറഞ്ഞു വിശദീകരിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാന തആല അവനെ ആദരിച്ച് ആദരവിൽ വിശാലത നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നത് യോഗ്യത കൊണ്ട് അർഹത കൊണ്ട് അല്ലാഹു എന്നെ ആദരിച്ചിരിക്കുന്നു. ഉപജീവനം അള്ളാഹു സുബ്ഹാന തആല എടുത്താക്കിയിട്ടെങ്കിൽ പറയും അള്ളാഹു സുബ്ഹാന തആല എന്നെ അള്ളാഹു എനിക്കുള്ള ഉപജീവനം എടുത്താക്കിയിട്ട് എന്നെ അപമാനപ്പെടുത്തിയിരിക്കുന്നു, എന്നെ മോശപ്പെടുത്തിയിരിക്കുന്നു. ഇത് മനുഷ്യന്മാർ പറയും. അള്ളാഹുവിന് നന്ദികേട് അതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. അപ്പം അള്ളാഹു സുബ്ഹാന തആല പിന്നെ മനുഷ്യന്മാരെ തിരുത്തണം. കല്ല ബൽ ലാ തുക്രിമൂന അൽയതീം ولا تحاضون على طعام المسكين. മനുഷ്യന്മാരുടെ സ്വഭാവം എന്താണ്? മനുഷ്യന്മാരുടെ അടുക്കുള്ള സ്വഭാവം അത് പിന്നെ ചില ചീത്ത സ്വഭാവങ്ങളാണ്. അതിൽപ്പെട്ടതാണ് യതീമിനെ ആദരിക്കാതിരിക്കുക, അതേപോലെ തന്നെ അനാഥനിന്റെ അന്നത്തിൽ പിന്നെ അതിന് പ്രോത്സാഹനം നൽകാതിരിക്കുക, അതേപോലെ ഈ പൈതൃക സ്വത്ത് അനന്തര സ്വത്ത് അത് പിന്നെ അർഹർക്ക് നൽകാതെ സ്വാർത്ഥമായി ഉപയോഗിക്കുക, തിന്നുക. അതേപോലെ സ്വത്തിനോടുള്ള പിന്നെ തീവ്രമായിട്ടുള്ളതായി ഇഷ്ടം, ആർത്തിയിലുള്ള ഇഷ്ടം. അള്ളാഹു തുടർന്ന് പറയുന്നത് കല്ല إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لي حياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي. എന്ത് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞത്? കല്ല. കല്ല എന്ന് പറഞ്ഞാൽ മുഗൾ ഈ ആയത്തിന് മുന്നിൽ കുറെ ദുസ്വഭാവങ്ങൾ മനുഷ്യന്മാർക്കുള്ളത് പറഞ്ഞു. എന്താ ഒന്ന് പറഞ്ഞത്? ലാ തുക്രിമൂനൽ യതീം, എന്താ യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ല. വല തഹാദൂന അലാ തആമിൽ മിസ്കീൻ, മിസ്കീന്റെ അന്നം അതിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ഒത്തുറാസാക്കലമ്മ അനന്തര സ്വത്ത് അർഹർക്ക് നൽകാതെ അത് കയ്യാളുക, തിന്നുക. അതേപോലെ വതുഹിബ്ബുന അൽമാല ഹുബ്ബൻ ജമ്മ, ധനത്തോടുള്ളതായ അത്യാർത്ഥിയുടെ അത്യാർത്ഥി. മനസ്സിലായി? ഈ സ്വഭാവങ്ങളൊന്നും വേണ്ട എന്നുള്ളത് പറയുന്നത് കല്ല, എന്താ ഈ സ്വഭാവം, അത് സ്വഭാവങ്ങൾ അത് വേണ്ട എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഇദാ ദുഃഖത്തിൽ അർദു ദക്ക, കാരണം എന്താ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാര് ഈ ചെയ്ത വിഷയങ്ങളിലൊക്കെ പരിതപിക്കുന്ന, വിരല് കടിക്കുന്ന ഒരവസ്ഥയാണ് വരാൻ പോണത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല അത് ഉണർത്താണ്, കല്ല ഇത്തരം പ്രവണതകൾ വേണ്ട. ഇതാ ദുഃഖത്തിൽ അർദു ദക്ക, എന്താ ദുഃഖത്ത് നനന്ത പൊടിക്കപ്പെടുക, തകർക്കപ്പെടുക. ഇതാ ദുഃഖത്ത്, ദുഃഖത്ത് എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ടു, പൊടിക്കപ്പെട്ടു. അൽ അർദ് ഭൂമി, ഇതാ ദുഃഖത്തിൽ അർദു ഭൂമി പൊടിക്കപ്പെട്ടാൽ എങ്ങനെ പൊടിക്കപ്പെടുക? ദക്കൻ ദക്ക, ദക്കൻ ദക്ക എന്ന് പറഞ്ഞാ പിന്നെ പൊടി പൊടിയാക്കിയ തരിപ്പണമാക്കി, അറിയില്ലേ, ഭൂമി തരിപ്പണമാക്കപ്പെട്ടാൽ, പൊടി പൊടിയാക്കപ്പെട്ടാൽ, അന്ത്യനാളിന്റെ സംഭവ്യതയെ കുറിച്ച് പറയുന്നത് സൂറത്ത് ഹാഖയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്, വഹുമിലത്തിൽ അർദു വൽ ജിബാൽ, ഭൂമിയും പർവ്വതങ്ങളും വഹിക്കപ്പെടും, ഫദുക്കത ദക്കത വാഹിദ, ഒറ്റ ഇടിയാണ്. മനസ്സിലല്ലേ? ആ ഇടിയിൽ ഒക്കെ എന്താ ഒക്കെ തരി പൊടി പൊടിയായി തരിയായി പരിണമിക്കപ്പെടും. ഭൂമിയിൽ ഇങ്ങനെ നിമ്നോന്നതം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ല, ഒക്കെ നിരപ്പായിരിക്കും, ഒക്കെ നിരപ്പായിരിക്കും. അതാണ് ഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫ ഫയദറുഹ ഖാഇൻ സഫ്സഫ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഒക്കെ പൊടിയാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും? ഒരു നിരന്ന ഒരു സ്ഥലാക്കിയിട്ടാണ് മാറ്റും. അങ്ങനെ ഭൂമി ഇടിക്കപ്പെടും, പൊടിക്കപ്പെടും. അതാണ് ഇതാ ദുഃഖത്തിൽ അർബ്, ഭൂമി പൊടിക്കപ്പെട്ടാൽ, ദക്കൻ ദക്ക പൊടി പൊടിയായി. അതിനൊരു പ്രത്യേക രീതിയുണ്ട് പൊടിക്കപ്പെടുന്നതിന്, അതറിയിക്കാനാണ് ദക്കനാണ്, ദുഃഖത്തിൽ അർബ് ദക്കൻ മഫൂൽ മുത്തലക്കൻ, പിന്നെ അതിന് വിശേഷണമാണ് ദക്കൻ രണ്ടാമത്തേത്. മനസ്സിലെ? അപ്പൊ അതിന്റെ ആ ഗൗരവം അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വതാല തരിപ്പണാക്കി അതിനെ പൊടി പൊടിയാക്കിയിട്ട് ഭൂമിയിൽ ഈ ഉയർന്നത് താഴ്ന്നത് കുന്ന് കുഴി എന്നുള്ളതില്ലാതെ നിരപ്പാക്കി മാറ്റും എന്നുള്ളതാണ്. അതാണ് ഇതാ ദുഃഖത്തിൽ അർന്നു ദക്കൻ ദക്ക, ഭൂമിയെ പൊടി പൊടിയാക്കി പൊടിക്കപ്പെട്ടാൽ. وَجَاءَ رَبُّكَ وَالْمَلَكُ صَفًّا صَفًّا. وَجَاءَ رَبُّكَ ذَا جَاءَ رَبُّكَ جَاءَ رَبُّكَ നിന്റെ റബ്ബ് വന്നു. وَجَاءَ رَبُّكَ നിന്റെ റബ്ബ് വരികയും ചെയ്താൽ. وَالْمَلَك മലക്കുകളും, മലക്കുകളും, മലക്ക് എന്നുള്ളത് ഇവിടെ ഒരു മലക്കിനല്ല, പിന്നെയോ അൽ മലക്ക് എന്ന് പറയുമ്പോൾ വർഗനാമാണ് മലക്കുകൾ എന്നർത്ഥത്തിൽ. മലക്കുകളും നിന്റെ റബ്ബും വരികയും ചെയ്താൽ. മലക്കുകൾ എങ്ങനെയാണ് വരിക? സഫൻ സഫ, സഫൻ എന്ന് പറഞ്ഞാൽ അണി, സഫൻ സഫ എന്ന് പറഞ്ഞാൽ മുസ്തഫീൻ എന്ന് പറഞ്ഞാൽ സഫൻ ബാദ സഫ്, ഒരു സഫിന് ശേഷം മറ്റൊരു സഫ എന്ന നിലക്ക് മലക്കുകൾ അണി അണിയായി, വരി വരിയായി. അപ്പൊ വൽ മലക്ക്, മലക്കുകളും വന്നാൽ മലക്കുകൾ എങ്ങനെയാണ് വരിക? സഫൻ സഫ, വരി വരിയായി. وَجِيءَ يَوْمَئِذٍ بِجَهَنَّمَ. وَجِيءَ جَاءَ നമ്മളെ വന്നു എന്നാണ്. ജാ ജീഅ എന്ന് പറഞ്ഞാൽ ജീഅ ബി എന്ന കൊണ്ടുവരപ്പെട്ടു, കൊണ്ടുവരപ്പെട്ടു. ജീഅ കൊണ്ടുവരപ്പെട്ടു. യൗമ ഇദിൻ, യൗമ ഇദന ആ ദിവസം, യൗമ നന ദിവസം, ഇദന അന്ന്, യൗമ ഇദിൻ ആ ദിവസം. വജീ യൗമ ഇദിൻ ആ ദിവസം കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, ആരെ കൊണ്ടുവരപ്പെട്ടാൽ? ജഹന്നം, ബി ജഹന്നം, ജഹന്നമിന്, ജഹന്നമിനെ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ. യൗമ ഇദിൻ എന്തായും എഴുതി ആ ആ ദിവസം ഏ ദിവസം ആ ജഹന്നം കൊണ്ടുവരപ്പെടുകയും റബ്ബും മലക്കുകളും വരികയും ഭൂമി പൊടിക്കപ്പെടുകയും ചെയ്യുന്ന ആ ദിവസം. യതദക്കറുൽ ഇൻസാൻ, എന്താ യതദക്കറു? യതദക്കറു എന്നാൽ മനുഷ്യൻ ഓർത്തു പോകും, മനുഷ്യൻ ഓർക്കും. യതദക്കറുൽ ഇൻസാൻ എന്നാൽ മനുഷ്യന് ബോധോദയുണ്ടാകും എന്നാണ് അർത്ഥം. തദക്കറ യതദക്കർ എന്ന് പറഞ്ഞാൽ ഓർക്കുക, ബോധോദയുണ്ടാകുക. യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ അന്ന് ഓർക്കും, അവന് ബോധോദയുണ്ടാകും. വഅന്നലഹു ദിക്ര, വഅന്നലഹു അന്നമ ഐനർത്ഥം. വഅന്നലഹു ഐനലഹു, എവിടെയാണ് അവന് അദ്ദിക്ര? ദിക്ര എന്ന് പറഞ്ഞാൽ ബോധം, ബോധം അല്ലെങ്കിൽ ഓർമ്മ. ദിക്ര എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, ബോധം, ഓർമ്മ, ഇതൊക്കെ ഇതിനർത്ഥമാണ്. അന്നലഹു എവിടെയാണ് അവന് അദ്ദിക്ര, ഓർമ്മ, ബോധം, ഉത്ബോധനം. തൈബ്, എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇതുവരെ പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ചെയ്തികളെ പരാമർശിച്ചു. എന്താ മനുഷ്യന്റെ ചെയ്തികൾ നമ്മൾ പറഞ്ഞല്ലോ, യത്തീമികളോട് അവന്റെ മനോഭാവം, അഗതികളോടുള്ള മനോഭാവം, സ്വത്തിനോടുള്ള മനോഭാവം, അതേപോലെ തന്നെ പൈതൃക സ്വത്ത്, അനന്തര സ്വത്തിലുള്ള അവന്റെ കൈകാര്യകർത്തൃത്വം, ഇതൊക്കെ തീർത്തും അന്യായാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയണ കല്ല, അത് വേണ്ട, ആ രീതിയിലുള്ള അന്യായങ്ങളും അതേപോലെ അക്രമങ്ങളും അത് വേണ്ട. എന്താ ഇതാ ദുഃഖത്തിൽ അർമുദക്ക, ഭൂമി പൊടി പൊടിയായി പൊടിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ എന്തിനാ ഭൂമി? അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാന, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അന്ത്യനാൾ സംഭവിച്ചു എന്നുള്ളതിന്, അന്ത്യനാൾ സംഭവിച്ചു എന്ന് പറയുന്നതിന് പകരം അന്ത്യനാൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പല സംഗതികളുണ്ട്, അതാണ് എടുത്തു ഉണർത്ത്, അതാണ് എടുത്തു ഉണർത്ത്. ചിലപ്പോൾ പർവ്വതങ്ങളെ കുറിച്ച് പറയും, ചിലപ്പോൾ പിന്നെ ഭൂമിയെക്കുറിച്ച് പറയും, ചിലപ്പോൾ ആകാശത്തെക്കുറിച്ച് പറയും, ചിലപ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയും, ചിലപ്പോൾ കാലികളെക്കുറിച്ച് പറയും, ചിലപ്പം മനുഷ്യർക്കുണ്ടാകുന്ന ഭയവിഹ്വലതയും അവസ്ഥകളും അതാ പറയാം. അന്ത്യനാൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതെന്തിന്? അന്ത്യനാളിൽ ഇന്നതൊക്കെ സംഭവിക്കും എന്നുള്ളത് മനുഷ്യന്മാർ ഓർക്കാനും അന്ത്യനാളിന്റെ ആ ഭീകരത മനുഷ്യന്മാർ മനസ്സിൽ കൊണ്ടുവരാനാണ്. ഭൂമിക്ക് മാത്രമല്ല അന്ത്യനാളിൽ തകർച്ചയും പിന്നെ അപകടവും നേരിടുക, പർവ്വതത്തിന് നേരിടും, ആകാശങ്ങൾക്ക് നേരിടും. എന്താ ആകാശത്തിന് സംഭവിക്കുക? ആകാശം അതിൽ ഉള്ളിൽ വീഴും, ആകാശം അത് പിന്നെ ഇപ്പൊ ശക്തമായ മേൽക്കൂരയാണെങ്കിൽ അത് കുഴമ്പ് പോലെയാകും, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ ആകാശത്തിലുള്ള നക്ഷത്രാദികൾ എന്ത് ചെയ്യും? അതൊക്കെ ഉതിർന്നു വീഴുന്ന അവസ്ഥ ഉണ്ടാകും, മനസ്സിലല്ലേ? അതേപോലെ സമുദ്രം കത്തും, ഭൂമി അത് ഇതേപോലെ പൊടിപ്പിക്കപ്പെടും, പൊടിയായി മാറുന്ന അവസ്ഥ. പർവ്വതങ്ങൾ, എന്താ പർവ്വതങ്ങൾക്ക് സംഭവിക്കുക? ആ പർവ്വതങ്ങൾ നിന്നിടത്ത് നിന്ന് ചലിക്കും. തസീറുൽ ജിബാലു സൈറ, പർവ്വതങ്ങൾ സഞ്ചരിക്കും. അതേപോലെ തന്നെ പർവ്വതങ്ങൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കസീബം മഹീല എന്നാണ്, മണൽത്തിട്ട മാതിരിയായി മാറും. മണൽത്തിട്ടയിൽ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? അത് പാറും. അതേപോലെ തന്നെ പർവ്വതങ്ങൾ ഉള്ളിടത്ത് പർവ്വതങ്ങൾ ഉണ്ടാവില്ല, കാർമുകിൽ കണക്കെ അത് സഞ്ചരിക്കുന്ന സ്ഥിതി വിശേഷം. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നമ്മൾ സൂറത്തുൽ കാരിയയിൽ പറഞ്ഞില്ലേ, എന്താ സൂറത്തുൽ കാരിയയിൽ പഠിച്ച്, യൗമ തകൂന സമാഉ കൽ മുഹൽ വതകൂനുൽ ജിബാലു കൽ അഹൽ. എന്താ അഹൽ എന്ന് പറഞ്ഞാ പരുത്തിയല്ല, പിന്നെയോ കടഞ്ഞുകൂട്ടിയ പരുത്തി, പരുത്തി കുറച്ച് കട്ടിയുണ്ടാവും, കടഞ്ഞുകൂട്ടിയാലോ അത് തീർത്തും നേർത്ത പഞ്ഞിയായിരിക്കും, മനസ്സിലെ? അങ്ങനെയൊക്കെ പർവ്വതങ്ങൾക്ക് പരിണാമങ്ങൾ എവിടെ? അന്ത്യനാളായിരുന്നെങ്കിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ അടയാളങ്ങളും ഒന്നിച്ച് ഒരിടത്ത് പറഞ്ഞിട്ടില്ല, പിന്നെയോ വിവിധ സ്ഥലങ്ങളിൽ വിവിധങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഭൂമിയെ കുറിച്ച് പറഞ്ഞു, ഇതാ ദുഃഖത്തിൽ അർന്നു ദക്ക, ദക്കൻ ദക്ക, ഭൂമി പൊടി പൊടിയായി പൊടിക്കപ്പെട്ടാൽ മനസ്സിലായി. എന്നാണ് അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് ഇങ്ങനെ ഒരവസ്ഥ വരാനുണ്ട് എന്ന് പറയുന്നത്. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ഈ ചെയ്തികളൊക്കെ മനുഷ്യന് അപകടമാണെന്നുള്ളത് ഓർമ്മിപ്പിക്കണം. ഇവിടെ ഇതാ ദുഃഖത്തെന്നാ പറഞ്ഞത്, ദുഃഖ എന്നുള്ളതും ഭൂതകാലക്രിയാണ്, ഭൂതകാലക്രിയാണ്. അതേപോലെ തന്നെ വജാ റബ്ബുക്ക്, നിന്റെ റബ്ബ് വരികയും ചെയ്താൽ എന്നാണ്. ജ എന്നുള്ളതും ഭൂതകാലക്രിയാണ്, യജീഉ എന്നാ പറയുന്നത് വരും. അതേപോലെ തുതക്ക് പൊടിക്കപ്പെടും. ഇവിടെ വജീഅ അല്ലെങ്കിൽ അവിടെ ജീഅ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെട്ടു എന്നർത്ഥം, മനസ്സിലായി. കൊണ്ടുവരാനിരിക്കണേ ഉള്ളൂ, കൊണ്ടുവരാനിരിക്കണേ ഉള്ളൂ. ഇവിടൊക്കെ നോക്കി നിങ്ങൾ ഭൂതകാലക്രിയ പ്രയോഗിച്ചത് എന്തിനാ? ഭൂതകാലക്രിയ പ്രയോഗിച്ചത്, ഭൂതകാലക്രിയ പ്രയോഗിച്ചത് ഭൂതകാലത്തൊരു സംഗതി നടന്നു നമുക്ക് ഉറപ്പുണ്ടല്ലോ, അപ്പോഴല്ലേ നമ്മൾ എന്ത് ചെയ്യാ പിന്നെ ഭൂതകാല പ്രയോഗിക്കുക. ഇപ്പൊ നമ്മൾ സൂറത്തുൽ ഫജറിന്റെ തുടക്കഭാഗങ്ങൾ പഠിച്ചു അല്ലേ, സൂറത്തുൽ ഫജറിന്റെ തുടക്കഭാഗങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പഠിച്ചു, മനസ്സിലായി. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഭൂതകാല ക്രിയ പ്രയോഗിക്കുന്നത്, മനസ്സിലായി. അങ്ങനത്തെ അടുത്താണ് ഭൂതകാലക്രിയ പ്രയോഗിക്കുക. ഇവിടെ വരാനിരിക്കുന്നതിനാണ് എന്ത് പ്രയോഗിച്ചത്? ഭൂതകാലക്രിയ പ്രയോഗിച്ചത്. അതെന്തിനാ? അതായത് ഗതകാലങ്ങളിൽ ഒരു സംഗതി കഴിഞ്ഞത് എത്രമാത്രം ഉറപ്പുണ്ടോ അതേപോലെ ഉറപ്പുള്ള സംഗതിയാണ് ഈ വരാനിരിക്കുന്നത് എന്നുള്ളത് മനുഷ്യന്മാർ വായിക്കാനാണ്. വരികൾക്കിടയിൽ കഴിഞ്ഞു പോയൊരു സംഗതി എത്രമാത്രം ഉറപ്പുണ്ടോ നമുക്ക്, അതേപോലെ ഉറപ്പുള്ളതാണെന്ത് ഈ വരാനിരിക്കുന്ന സംഗതികൾ എന്നുള്ളത് മനുഷ്യർ തീർപ്പാക്കാനും ഉറപ്പിക്കാനുമാണ് ഇത്തരം പ്രയോഗങ്ങൾ. ഇവിടെ വജാ റബ്ബുക് വൽ മലകു സഫൻ സഫ, വജാ റബ്ബുക് നിന്റെ റബ്ബ് വരികയും ചെയ്താൽ എന്നാണ്. വൽ മലക്ക് മലക്കുകൾ സഫൻ സഫ വരി വരിയായി അണി അണിയായി അല്ലെങ്കിൽ ഒരു സഫിന് ശേഷം മറ്റൊരു സഫ എന്ന നിലക്ക് വരികയും ചെയ്താൽ അതും അന്ത്യനാളിന്റെ ഒരു രംഗാണ്, അന്ത്യനാളിന്റെ ഒരു രംഗാണ്. അന്ത്യനാളിൽ വിചാരണ കെടുക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വരും. വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ ووضي الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وقيل الحمد لله رب العالمين واشرقت الارض بنور ربها ربنده പ്രകാശത്താൽ ഭൂമി പ്രകാശമയമാകും എന്നാണ് വിചാരണയുടെ വേദി, അതാണ് ആ ഭൂമി, അത് പ്രകാശമയമാകും. ووضي الكتاب മനുഷ്യന്മാരെ വിചാരണ നടത്താനുള്ള അവരുടെ കർമ്മരേഖ ഉണ്ടല്ലോ, അത് വെക്കപ്പെടും. മനുഷ്യന്മാരുടെ മുന്നിൽ കർമ്മരേഖ വെക്കും, അത് വെക്കപ്പെടുകയും ചെയ്യും. വജീ അബിൻ നബീന വശുഹദ, നബിമാരെയും സാക്ഷികളെയും കൊണ്ടുവരപ്പെടുകയും ചെയ്യും. നബിമാരുടെ സമക്ഷത്തിൽ, സാക്ഷികളുടെ സമക്ഷത്തിലായിരിക്കും അള്ളാഹുന്റെ വിചാരണ, അള്ളാഹുവിന്റെ വിചാരണ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല വരും. വൽ മലക്ക് മലക്കുകളും വരും, മലക്കുകളുടെ ആഗമനം സഫൻ സഫ. ഇവിടെ അള്ളാഹു വരും എന്ന് പറയുമ്പോ മനസ്സിലല്ലേ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം അള്ളാഹു വരും എന്നുണ്ടെങ്കിൽ അള്ളാഹു വരും, കാരണം അള്ളാഹു പറഞ്ഞല്ലേ ജാ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വന്നു എന്നർത്ഥം. ജാ റബ്ബുക്ക് നിന്റെ റബ്ബ് വന്നു അല്ലെങ്കിൽ റബ്ബ് വരും. അപ്പോ റബ്ബ് വരും, എങ്ങനെ വരും, എങ്ങനെ വരും, അത് എങ്ങനെയും നമ്മളോട് പറഞ്ഞിട്ടില്ല. വരും എന്ന് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാ വരും എന്നുള്ളതിൽ വിശ്വസിക്കുക. എങ്ങനെ വരും എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ല, ചിന്തിക്കേണ്ട കാര്യമല്ല. അത് അള്ളാഹുവിന്റെ വരവിന് ഒരു എങ്ങനെയെന്നുള്ള രൂപമുണ്ട്, ബിലാശക് ഒരു കൈഫിയത്ത് അതിനുണ്ട്, പക്ഷെ അതെങ്ങനെ നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയായിരിക്കും അള്ളാഹു വരിക, നമ്മൾ അങ്ങനെ ആലോചിക്കാൻ പാടില്ല. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ ചോദിക്കാനും പാടില്ല, കാരണം എന്തുകൊണ്ട്? വരും എന്നുള്ളത് അള്ളാഹു പറഞ്ഞപ്പോ റസൂൽ അല്ലാഹി സ്വലാസ്ലം അതുങ്ങൾ വരും എന്നുള്ളത് വിശ്വസിച്ചു. എങ്ങനെയെന്ന് അള്ളാഹുവിനോട് റസൂലിനെ ചോദിച്ചിട്ടില്ല, ജിബ്രീലിനോടും ചോദിച്ചിട്ടില്ല, ജിബ്രീൽ അള്ളാഹിനോടും ചോദിച്ചിട്ടില്ല, സഹാബികൾ ആരും ഇസ്ലാസ്ലം അതുങ്ങളോടും ചോദിച്ചിട്ടില്ല. റബ്ബ് വരും എന്ന് പറഞ്ഞപ്പോ റബ്ബ് വരും എന്ന് വിശ്വസിച്ചു, നമ്മളും അങ്ങനെ വിശ്വസിക്കാം റബ്ബ് വരും. എങ്ങനെ വരും, അതിനൊരു കോലുണ്ടാവും, പക്ഷേ നമുക്കതറിയില്ല, നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാനും പാടില്ല, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനും പാടുള്ളതല്ല. അതാണ് യഥാർത്ഥ സലഫീയത്തിന്റെ നിലപാട്. ഇത്തരം അള്ളാഹുവിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവൃത്തികളും, ഇത് അള്ളാഹിന്റെ പ്രവൃത്തിയാണ്. എന്നാണ് അള്ളാഹു ഇവിടെ വരും എന്നല്ല പറയുന്നത്, റബ്ബുക്ക് റബ്ബിന്റെ ആഗമനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ മഹത്വത്തിനും അള്ളാഹുവിന്റെ പൂർണ്ണതയ്ക്കും അനുയോജ്യമായ വിധം അള്ളാഹുവിന്റെ ആഗമനം ഉണ്ടാകും, ഇതാണ് നമ്മുടെ വിശ്വാസം. വജാ റബ്ബുക് വൽ മലക്കു സഫൻ സഫ, എന്തിനാ റബ്ബ് വരുന്നത് നമ്മൾ പറഞ്ഞു, എന്തിനാ വരുന്നത്? അള്ളാഹു വിചാരണ നടത്തണം, പരലോക കോടതിയിൽ വിചാരണ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ടാണ് നടത്തുക, നേരിട്ടാണ് നടത്തുക. തൈ വജാ റബ്ബുക് വൽമലക്കു സഫൻ സഫൻ വജി അയൗമ ഇതിൻ. ആ ദിവസം ആ ജി എ ബി ആണ്, കൊണ്ടുവരപ്പെടും, കൊണ്ടുവരപ്പെടും. ആരെ കൊണ്ടുവരപ്പെടും? ജഹന്നം, ജഹന്നമിന് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ. യൗമയിദിൻ, ആ ദിവസം. യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ആലോചിക്കും. യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ആലോചിക്കും. മനുഷ്യൻ അവിടെ വെച്ച് ബോധോദയം, എന്തേക്കാരം മനുഷ്യൻ ആലോചിക്കുക? എന്താ മനുഷ്യന്മാരെ ആലോചിക്കുക അവിടെ വെച്ചിട്ട്? മനുഷ്യന്മാരെ ആലോചിക്കുക. ഈ അൽ ഇൻസാൻ എന്നാണല്ലേ, ഈ ഇൻസാൻ ഏത് ഇൻസാനാണ്? ഫഅമ്മൽ ഇൻസാനു ഇദാ മുബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മുബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖുഹു ഫയഖൂലു റബ്ബി അഹാനൻ. പറഞ്ഞല്ലേ, ആ മനുഷ്യനാണ് ഈ മനുഷ്യൻ. യൗമയിദിൻ, ആ ദിവസം. യതദക്കറുൽ ഇൻസാൻ, ആ മനുഷ്യൻ എന്ത് ചെയ്യും? ഞാൻ അർഹിക്കുന്നത് കൊണ്ടാണ് പഠിച്ചു എനിക്ക് റബ്ബി അക്രമൻ. അതേപോലെ തന്നെ പിന്നെ അള്ളാഹു ഉപജീവനം എടുക്കിയപ്പോൾ റബ്ബി അഹാനൻ പഠിച്ചവൻ ഇന്ന അപമാനപ്പെടുത്തിയിരിക്കണം, ഞാൻ അപമാനപ്പെടുത്താൻ പാടില്ലായിരുന്നു. അള്ളാഹു ഇന്ന മാത്രം അപമാനപ്പെടുത്തി, അല്ലെങ്കിൽ അള്ളാഹു എന്നെ മോശപ്പെടുത്തിയിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യണ്ടല്ലോ, പ്രതികരിച്ച മനുഷ്യണ്ടല്ലോ. അവിടെ വെച്ച് യൗമ ഇദി യതദക്കറുൽ ഇൻസാൻ, മനുഷ്യന് അവിടെ വെച്ച് ആലോചന ഉണ്ടാകും, ബോധോദയം ഉണ്ടാകും. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല പറയുന്നു വഅന്നാ ലഹു ദിക്ര, വഅന്നാ ലഹു ദിക്ര എന്ന് പറഞ്ഞാൽ അന്ന മന ഐന, ഐന ലഹു ദിക്ര എന്നാണ്. എവിടെ വെച്ചാണ് അവന് ബോധോദയം? ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് അന്നാ ലഹു നഫ്ഉ ദിക്ര എന്നാണ്, ബോധോദയത്തിന്റെ ഫലം. അന്നാ ലഹു, എവിടെ വെച്ചാണ് അവനക്ക് ലഭിക്കൂല എന്ന അർത്ഥത്തിൽ. അവിടെ വെച്ച് ബോധോദയം ഉണ്ടായിട്ട് കാര്യമില്ല എന്നർത്ഥം, അതുകൊണ്ടൊരു ഫലമല്ല അതാണ്. വഅന്നാ ലഹു നഫ്ഉ ദിക്ര, ബോധോദയത്തിന്റെ ഓർമ്മയുടെ ഫലം എവിടെ വെച്ചാണ് അവന് ലഭിക്കുക? അങ്ങനെ പറഞ്ഞവരുണ്ട് വഅന്നാ ലഹു ദിക്ര, എവിടെ വെച്ചാ ഓന് ബോധോദയം ഉണ്ടാകുന്നത്? എവിടെ വെച്ചാണ് ബോധോദയം ഉണ്ടാകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. എന്താ ബോധോദയം ഉണ്ടാകുന്നത്? അവിടെ വെച്ചായിരുന്നു, ദുനിയാവിൽ വെച്ചായിരുന്നു, അവിടുന്ന് ഉണ്ടായില്ല. പിന്നെ ബോധോദയം ഫലം ചെയ്യാത്ത വേദിയിലെത്തിയിട്ടാണ് അവിടെ എന്തിനു? കോടതി പിരിഞ്ഞിട്ട് ന്യായം ഓർമ്മിട്ട് കാര്യമുണ്ടോ? അങ്ങനെയല്ല, കോടതി പിരിഞ്ഞിട്ട് ന്യായം ഓർമ്മ വന്നിട്ട് കാര്യമല്ല. കോടതിയിൽ വെച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ന്യായം ഓർമ്മ വരേണ്ടത്. കോടതിയൊക്കെ പിരിഞ്ഞല്ലേ കഴിഞ്ഞിട്ട് പിന്നെ അതാണ്. വഅന്നാ ലഹു ദിക്ര, എവിടെ വെച്ചാണ് അവന് ബോധോദയം ഉണ്ടാകുന്നത്? അത് മുംബൈയിൽ ഉണ്ടാകേണ്ടിയിരുന്നത്, പക്ഷെ അവിടെ വെച്ചിട്ടുണ്ടായില്ല. പിന്നെ അത് ഉപകരിക്കാത്തടത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അവനക്ക് ബോധം വരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയണേ ഓതാ വഅന്നാ ലഹു ദിക്ര, ബോധം വരുമ്പോ, ബോധോദയം ഉണ്ടാകുമ്പോ യഖൂൽ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. യഖൂലു, അവൻ പറയും യാ ലൈതനി, ദ യാ ലൈതനി, യാ ലൈതനി എന്നുള്ളത് ലഭിക്കാത്തൊരു കാര്യം അഭിലഷിക്കുവാൻ, ആഗ്രഹിക്കുവാൻ പ്രയോഗിക്കുന്ന ഒരു ഒരു വിളിയാണത്, ഒരു വിളി. നമ്മൾ പറഞ്ഞ അയ്യോ എന്നൊക്കെ പറയില്ലേ, അഹോ കഷ്ടം, അയ്യോ വിലാപം എന്ന് പറഞ്ഞാലും പറ്റില്ല. ലഭിക്കാത്തൊരു കാര്യം മനസ്സിലേ, അത് അതിനു വേണ്ടിയിട്ട് വൃത വിളിക്ക്, വൃത വിളി, അതിനാണ് ലൈത്ത പ്രയോഗിക്കുക. യാ ലൈത്ത്, യാ ലൈത്ത്, യാ ലൈത്ത് നീ, എന്റെ കാര്യം കഷ്ടം എന്നർത്ഥത്തിൽ ഒരു വിളി. യഖൂൽ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. എന്താ ഖദ്ദംതു? ഖദ്ദംതു എന്ന ഞാൻ പിന്നെ മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ സമർപ്പിച്ചിരുന്നുവെങ്കിൽ. യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഞാൻ എന്റെ ജീവിതത്തിന്. ഇവിടെ ലിഹയാതി എന്ന് പറഞ്ഞാല് ലി ഹയാത്തിയാണ് അല്ലെ. ലി എന്ന് പറഞ്ഞാല് രണ്ടർത്ഥത്തിൽ പറയും. ഒന്ന് ഖദ്ദംതു ലിഹയാതി, ഖദ്ദംതു ഫീ ഹയാതി, എന്റെ ജീവിത നാളിൽ ഞാൻ വല്ലതും കാലെ കൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ, സമർപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അതാണ് യഖൂൽ, മനുഷ്യൻ അവിടെ വെച്ച് പറയും, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഞാൻ എന്റെ ജീവിത നാളിൽ കാലെ കൂട്ടി വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ, സമർപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജീവിത നാളിൽ വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ, കാലെ കൂട്ടി ഭൗതിക ജീവിതത്തിൽ ഞാൻ വല്ലതും എനിക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരുന്നുവെങ്കിൽ, ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അതൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഖദ്ദംതു ലിഹയാതി, എന്റെ ഹയാത്തിന് വേണ്ടി ഞാൻ വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ എന്റെ ഹയാത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ? എന്റെ ഹയാത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏത് ഹയാത്ത? പരലോക ജീവിതം. പരലോക ജീവിതം. അപ്പോ പരലോക ജീവിതം അതാണ് യഥാർത്ഥ ഹയാത്ത്. ഹയാത്ത്. അപ്പോ എന്റെ ഹയാത്ത് മരണാനന്തരമുള്ള ഹയാത്താണ്. ആ ഹയാത്തിന് വേണ്ടിയിട്ട് ഞാൻ വല്ലതും കാലെ കൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യർ പരിതപിക്കും. രണ്ടാമത്തെ അർത്ഥം പ്രകാരം, ദുനിയാവ് യഥാർത്ഥത്തിൽ ഹയാത്തല്ല. ദുനിയാവ് യഥാർത്ഥത്തിൽ ഹയാത്തല്ല. ഹയാത്ത് മരണാനന്തരമുള്ള ഹയാത്ത. അല്ലാഹു സുബ്ഹാനഹു വ ഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. ഹയവാൻ എന്നാണ് എന്താ? എന്താ ഹയവാൻ? ഹയവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയവാൻ മൃഗത്തിന് പറയും, ഓനൊരു ഹയവാൻ എന്നൊക്കെ പറയും. പക്ഷെ ഹയവാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിനാണ്, യഥാർത്ഥ ജീവിതം. അതിനാണ് ഹയവാൻ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തെ കുറിച്ചാണ്. പരലോകമാണ് യഥാർത്ഥ ജീവിതം. പരലോകമാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിന് വിരാമുണ്ട്. ഇത് നശ്വരാണ്, നശ്വരാണ്. എന്നാൽ മരിച്ചതിന് ശേഷമുള്ള ജീവിതം എന്താണ്? അത് അനശ്വരാണ്, ശാശ്വതമാണ്, ശാശ്വതമാണ്. യഥാർത്ഥ ജീവിതമാണ് മരിച്ചതിന് ശേഷമുള്ള ജീവിതം. അതിനൊരിക്കലും നാശമല്ല, അതിലൊരിക്കലും പിന്നൊരു മരണമല്ല, മരണം ഇല്ല. ഇവിടെ ജീവിതം നടണമെങ്കിൽ എങ്ങനെ ജീവിതം? ഒരു പിന്നെ ഒരേ അവസ്ഥയിലൊരു ജീവിതമല്ലല്ലോ. ഉറങ്ങി ഉണർന്നു, അതേപോലെ തന്നെ രോഗവും ആരോഗ്യവും, പിന്നെ ജീവിതം, അതിനുശേഷം മരണം, ഒക്കെ പാടായിട്ട് ഉള്ള ഒരു അവസ്ഥയാണ്. അതിന് ഹയാത്ത് എന്ന് പറഞ്ഞുള്ള അവസ്ഥയല്ല വിലാശക്ക്. പക്ഷേ യഥാർത്ഥ ഹയാത്ത് ഏതാണ്? അത് മരിച്ചതിനുള്ള ശേഷമാണ്. കാരണം പിന്നെ നാശവും മരണവുമല്ല, നാശവും മരണവും പിന്നീടില്ല. ഹദീസിൽ കാണാം, മരണത്തിനും മരണമുണ്ട് എന്നാണ്. മരണത്തിനും മരണമുണ്ട് ഇവിടെ പരലോകത്ത്. മരണത്തിന് മരണമുണ്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മരണത്തിന് മരണമുണ്ട് പറഞ്ഞാൽ സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, നരകവാസികൾ നരകത്തിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ സ്വർഗവാസികളെയും നരകവാസികളെയും വിളിക്കുന്നതാണ്. രണ്ടു കൂട്ടരെയും വിളിക്കും, മനസ്സിലല്ലേ? എന്നിട്ട് ഒരു കബിഷിന്റെ രൂപത്തിൽ, ഒരാടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരുന്നതാണ്. മരണത്തെ ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരും നരകത്തിനും സ്വർഗത്തിനും ഇടയിൽ. എന്നിട്ട് സ്വർഗവാസികളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇതിനറിയോ എന്ന് ചോദിക്കും. നരകവാസികളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇതിനറിയോ എന്ന് ചോദിക്കും. രണ്ടു കൂട്ടർ പറയും, ഞങ്ങൾക്കറിയാം അത് മരണമാണ്. ആട് എന്നാരും പറയില്ല, പിന്നെയോ അവരനുഭവിച്ചതാണ്. അതുകൊണ്ട് അവർ നോക്കിയിട്ട് പറയാം, ഇത് മരണമാണ്, ഞങ്ങൾക്കറിയാം എന്ന് പറയും. അപ്പൊ സ്വർഗ നരകങ്ങൾക്കിടയിൽ വെച്ച് ആ ആടിനെ അറക്കുന്നതാണ്, അറക്കും. എന്നിട്ട് സ്വർഗവാസികളോട് പറയും, നിങ്ങൾക്ക് നിത്യവാസമാണ്, മരണമല്ല. നരകവാസികളോട് പറയും, നിങ്ങൾക്കും നിത്യവാസമാണ്, മരണമല്ല. അപ്പൊ മരണത്തിനും അവിടെ എന്തുണ്ട്? മരണമുണ്ട്, പിന്നെ ഒരിക്കലും മരണമല്ല. അപ്പൊ യഥാർത്ഥ ജീവിതം ഏതാണ്? ആ ജീവിതമാണ്. അതാണ് ഖദ്ദം തുലി ഹയാത്തി, എന്റെ ഹയാത്തിന് വേണ്ടി ഞാൻ കാലെ കൂട്ടി വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ. അപ്പോ ഇവിടെ യഹൂൽ പരിതപിച്ചുകൊണ്ട് ബോധോദയുണ്ടായ മനുഷ്യൻ അവിടെ വെച്ച് പറയും, യാ ലൈതനി ഖദ്ദം തുലി ഹയാത്തി, എന്റെ ജീവിത നാളിൽ ഞാൻ വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി ഞാൻ വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ. രണ്ടർത്ഥവും അവിടെ പരിഗണനീയാണ്. മനുഷ്യന്റെ അവസ്ഥ നോക്കി നിങ്ങൾ. ഇവിടെ വെച്ചിട്ടാണ് ആലോചിക്കേണ്ടത്, ഇവിടെ വെച്ചിട്ടാണ് പരിതപിച്ച് പറയേണ്ടത് അല്ലെ. വിചാരണ ഇവിടെ വെച്ചാ വേണ്ടത് അല്ലെ, ആത്മവിചാരണ ഇവിടെ വെച്ചാ വേണ്ടത്. മനുഷ്യൻ സ്വന്തത്തെ, മനസ്സിലല്ലേ, ആത്മവിചാരണക്ക് വിധേയനാക്കേണ്ടത് ഇവിടെ വെച്ചാണ്. ഞാൻ കുറവ് വരുത്തിയവനാണോ, അതല്ല ഞാൻ പ്രവർത്തിച്ചവനാണ്, ചെയ്തതിൽ ഞാൻ മികവ് പുലർത്തിയിട്ടുണ്ടോ, അതല്ല ഞാൻ വീഴ്ച വരുത്തിയവനാണോ, ഞാൻ തീരെ ചെയ്യാത്തവനാണോ എന്റെ അവസ്ഥ? എന്ത് ഇവിടെ മനുഷ്യൻ എന്ത് ചെയ്യണം? ഹാസിബു അംഫുസകും ഖബ്ല അൻ തുഹാസബു. ഉമർ പറയാറുണ്ട്, നിങ്ങൾ വിചാരണ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്തോളി. മനസ്സിലായല്ലേ? അപ്പോ വിചാരണ നടത്തേണ്ടത് ഇവിടെ വെച്ചാണ്. പക്ഷെ ഇവിടെ വെച്ചിട്ട് മനുഷ്യന്മാർ എന്തെങ്കിലും വിചാരണ നടത്തില്ല. ഒക്കെ അവിടെ എത്തിയതിന് ശേഷം പലരും ഉണ്ടോ? ഇപ്പൊ ഒരു ആയത്തിൽ ഇവിടെ പറഞ്ഞു, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. വേറെ വചനങ്ങളിൽ കാണാം, എന്താ യാ ലൈതനി ഇത്തഖത്തു മഅ റസൂലി സബീല. എന്താ അതൊക്കെ മനുഷ്യന്റെ ഈ ദിക്ര ബോധത്തിൽ മനുഷ്യൻ അവിടെ പറയുന്നതാണ്. എന്താ യാ ലൈതനി ഇത്തഖത്തു മഅ റസൂലി സബീല, ഞാൻ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വേറൊരു യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എന്താ യാ വൈലത്ത, നാശം വിളിക്കാണ്, നാശം വിളിച്ചിട്ട് പറയാണ്, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന വ്യക്തിയെ ഞാനൊരു കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം എന്താ, ആ വ്യക്തി അവൻ മന്ത്രിച്ചു, അവൻ തോളിൽ കൈയിട്ടു, അവൻ വഴി നടത്തി, ആ വഴിയെ ചലിച്ചിട്ടാണ് ഞാനിത് നാശത്തിൽ കൂപ്പ് കുത്തിയത്. അപ്പൊ അവിടെ വെച്ചിട്ട് പറയാണ്, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ചങ്ങായിനെ കൂട്ടുകാരനാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മനസ്സിലായി? ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്തിന്റെ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങുന്നത്. ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്ത് പിന്നെ ഉബൈ ഇബ്നു ഖലഫും കൂട്ടുകാരായിരുന്നു. ഒരു ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്തും ഉബൈ ഇബ്നു ഖലഫും ഉമയ്യത്ത് ബിൻ ഖലഫും ഇവരൊക്കെ കൂട്ടുകാരാണ്, കൂട്ടുകാരൻ. ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്ത് ഉബൈ ഇബ്നു ഖലഫ് ഒരു കച്ചവടത്തിന് പോയി, കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വരുന്നതിന്റെ മുമ്പായിട്ട് ഒരു വിവരം, ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്. ശരിക്കും വിശ്വസിച്ചതല്ല അത്. പിന്നെയോ ഈ ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്ത് ഭയങ്കര ദുഷ്ടനായിരുന്നു. സന്നിഫ് സലാഹുസ്ലമ തങ്ങളുടെ മേത്ത് കുടൽമാലൊക്കെ കയറ്റി വെച്ച ദുഷ്ടനാണ് ആ ഉഖ്ബ. പിന്നെ ചില ചരിത്രങ്ങളിൽ കാണാം, ഈ ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്ത് എന്താ ഒരു പാർട്ടിയിൽ അങ്ങാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ നബിയെ ഉപരിപ്ലവമായിട്ട് സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപരിപ്ലവമായിട്ട് സമ്മതിച്ചു. ഏതായാലും ഒരു വാർത്ത പരന്നു, ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്ത് മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. ഉബൈ ഇബ്നു ഖലഫ് ബിസിനസ് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ കേൾക്കണ ഈ വർത്താന, ഉഖ്ബ മുഹമ്മദിന്റെ അനുയായിയായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ഉബൈ പറയാണ്, വജിഹി ലിവജിഹിക ഹറാം, എന്റെ മുഖം നിന്റെ മുഖത്തിന് ഹറാമാണ്. എന്താ അന്റെ മൂത്തേക്ക് ഞാൻ നോക്കൂല, എന്റെ മുഖത്തേക്ക് ഞാൻ നോക്കൂല, നീ മുഹമ്മദിനെ ശകാരിക്കണം, മുഹമ്മദിന്റെ മുഖത്തേക്ക് തുപ്പണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാത്തുമാരുടെ മുഖത്തേക്ക് തുപ്പണം, മുഹമ്മദിനെ ശകാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു ഉബൈ ഉഖ്ബയോട് പറഞ്ഞു. ഉഖ്ബ അതിനുള്ള ധാർഷ്ട്യം കാണിച്ച്, ഉഖ്ബ അതിനുള്ള ധാർഷ്ട്യം കാണിച്ചു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സംരക്ഷിച്ചു. ഏതായാലും പിന്നെ ഉഖ്ബ ഇബ്നു അബീ മുആയിത്ത് പിന്നെ ബദർ യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ടു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു ഉഖ്ബ. എന്നിട്ട് ബദർ യുദ്ധത്തിൽ ബന്ദികളുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഉഖ്ബ ഇബ്നു അബീ മുആയിത്ത് ഉണ്ടായിരുന്നു. മദീനയിലേക്കുള്ള വഴിയിൽ ബന്ദികളെ വലിച്ചുകൊണ്ടുപോകുമ്പോഴാണ് ഉഖ്ബ ഇബ്നു അബീ മുആയിത്ത് വധിക്കപ്പെടുന്നത്. അലിയാണ് ഉഖ്ബയെ വധിക്കുന്നത്. ഏതായാലും ഉഖ്ബ പറയുന്ന പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത്. ഏത് ആ വചനം എന്ന് മുഫസ്സിരീങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് യാ വൈലത്ത എന്റെ നാശമേ, ലൈതനീലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അത് ഉബൈനെ ഞാൻ കൂട്ടുകാരനായിട്ട് കൊണ്ടുവരുന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന അർത്ഥത്തിൽ തഫ്സീറുകളിലൊക്കെ അതിനെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഏതായാലും ഈ യാലൈതനി വിളി അതവിടെ ഉണ്ടാവും. പരലോകത്ത് കുറെ ഉണ്ടാവും. വേറെ നമ്മൾ വായിക്കുന്നില്ല ഖുർആനിൽ. ഇപ്പൊ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, യാ ലൈതനി ഇത്തഖത്തു മഅ റസൂലി സബീല, യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. പിന്നീണ്ട് യാ ലൈതനി കുൻതു തുറാബ, ഞാൻ മണ്ണായി മാറിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരിചയപ്പെടുന്നു. അതേപോലെ വേറെയും ആയത്തുകൾ കാണാൻ സാധിക്കും. പക്ഷേ എന്താ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്? അവിടെ വെച്ചിട്ട് പരിതപിച്ചിട്ട് കാര്യമുണ്ടാവും? അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. ഫയൗമ ഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. ഫയൗമ ഇദിൻ, ദാ യൗമ ഇദിൻ ആ ദിവസം, ഫയൗമ ഇദിൻ ആ ദിവസം, ഫറാബിത എന്ന് പറയും ആ ദിവസം, ലാ യുഅദ്ദിബു അദാബഹു അഹദ്, ലാ യുഅദ്ദിബു ശിക്ഷിക്കുകയില്ല, അദാബഹു അവന്റെ ശിക്ഷ, അഹദുൻ ഒരാൾ. ഇവിടെ ലായു അസിബു എന്ന് പറഞ്ഞെങ്കിൽ ലായു അസിബു അസാബ് എന്ന് പറഞ്ഞാൽ അസാബ് അല്ലാ, അള്ളാന്റെ അസാബ് അത് ശിക്ഷിക്കൂല അഹദുൻ ഒരാൾ. അന്നേ ദിവസം അള്ളാഹു നൽകുന്ന ശിക്ഷ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ശിക്ഷ ഒരാളും ശിക്ഷിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എന്താ ഇതിന്റെ മാന? ഏറ്റവും വലിയ ശിക്ഷ ആരുതായിരിക്കും? അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കും. ഒരാൾക്കും നൽകാൻ കഴിയാത്ത ശിക്ഷയാണ് ആരുടെ ശിക്ഷ? അള്ളാഹുവിന്റെ ശിക്ഷ എന്നുള്ളതാണ്. അതാണ് ഫയോമെ ഇതില്ലായു അസിബു അസാബഹു അഹദ്, അവന്റെ ശിക്ഷ എന്നാണ് അള്ളാഹുവിന്റെ ശിക്ഷ. ഒരാളും ശിക്ഷിക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ ശിക്ഷ കഠിനമായിരിക്കും, അള്ളാഹുന്റെ ശിക്ഷ കഠിനായിരിക്കും. അതേപോലെ വലാ യൂസിഖു വസാഖഹു അഹദ്, വലാ യൂസിഖു എന്താ യൂസിക്കുന്ന, ഔസഖ യൂസിക്കുന്ന ബന്ധിച്ചു ബന്ധിക്കും, ലാ യൂസിക്കു ബന്ധിക്കുകയില്ല, വലാ യൂസിഖ് അന്നേ ദിവസം ബന്ധിക്കുകയുമില്ല. വസാഖഹു, വസാഖഹു എന്നാൽ വസാഖ് എന്നുണ്ടെങ്കിൽ ബന്ധിക്കൽ, ഈസാഖ് എന്ന അർത്ഥത്തിൽ ബന്ധിക്കൽ. വലാ യൂസിക്കു വസാഖഹു, വസാഖ് അള്ളാഹ് എന്നർത്ഥം അള്ളാഹുവിന്റെ ബന്ധിക്കൽ ബന്ധിക്കുകയുമില്ല. അഹദുൻ ആരും എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു ബന്ധിക്കുന്നത് പോലെ ഒരാളും ബന്ധിക്കൂല എന്നാണ്. എന്താ അള്ളാഹുവിന്റെ ബന്ധനം അത് കഠിനമായിരിക്കും എന്നുള്ളതാണ്, അള്ളാന്റെ ബന്ധനം അത് കഠിനമായിരിക്കും. അങ്ങനെ അത് മനസ്സിലാക്കാൻ, നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ, ഏറ്റവും ചെറിയ ശിക്ഷ കാൽമച്ചെരിപ്പോ, കാലില് തീയോണ്ടുള്ള ചെരുപ്പ്. കാലില് തീയോണ്ടുള്ള ചെരുപ്പ് ഉണ്ടെങ്കിൽ കാല് മുഴുവൻ ഉണ്ടാവില്ല അത് അല്ലേ, പാദരക്ഷല്ലേ ചെരുപ്പ്, ആ പാദരക്ഷ ധരിപ്പിക്കും എന്നാണ്. അത് കാല് മുഴുവൻ ഉണ്ടാവില്ലേ അല്ല, അത് ചെറിയ ശിക്ഷ അല്ല. പിന്നെ ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ജംറത്ത് കാലിനടിയിൽ വെക്കുന്നതാണ്. ജംറ എന്നാണ് കടൽമണി അല്ല, എന്നാലും കുറച്ച് വലുപ്പം കൂട്ടാ. പിന്നെ തീക്കനൽ ചെറുത് ചില പ്രശ്നമല്ല, ഒരാളുടെ കാലിനടിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തീക്കനൽ വെക്കും. തീക്കനൽ ഫി അഹ്മുസി ഖദമൈഹി എന്നാണ്, കാൽപാദത്തിന്റെ ചുവട്ടിൽ ഒരു തീക്കനൽ വെക്കും. മനസ്സിലായേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് യഗ്ലി മിൻഹു ഉമ്മു ദിമാഗിഹി എന്നാണ്. ആ തീക്കനൽ കാരണത്താൽ അവന്റെ തലച്ചോറ് തിളച്ചു മറിയും എന്നാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതാണ് ചെറിയ ശിക്ഷ, കാലിനടിയിൽ ഒരു തീക്കനൽ. ആ തീക്കനൽ നിമിത്തം തലച്ചോറ് തിളച്ചു മറിയുമാർ ചൂട്. മുള്ളുത്തീരുന്നെങ്കിൽ അത് പൈത്താൻ നടക്കാൻ കഴിയൂല. അപ്പോ ഈ ഇതിന് ചൂടാലോചിച്ച് നോക്കേ, അള്ളാഹു അതാണ് ചെറിയ ശിക്ഷ. അപ്പൊ വലിയ ശിക്ഷ എന്തായിരിക്കും? പയോമേ ഇതില്ലായു അസിബു അസാബഹു അഹദ്, നരകത്തിൽ വെച്ച് വിളിക്കുന്നാണ്. റബ്ബന ഗലബത അലൈന ശിഖ്വതുന, ഖാലു റബ്ബന ഗലബത അലൈന ശിഖ്വതുന വകുന്ന ഖൗമം ദാല്ലീൻ, റബ്ബന അഖ്രിജ്ന മിൻഹ ഫൈൻ ഉദ്ന ഫൈന്ന ദാലിമൂൻ. നരകവാസികൾ പറയുന്നതാണ് ഗലബത അലൈന ശിഖ്വതുന, ഞങ്ങളുടെ ഭാഗ്യക്കേട്, അത് ഞങ്ങൾ അതിജയിച്ചു പോയി. വക്കുന്ന ഹോമം ബാലി, ഞങ്ങൾ പിഴച്ചവരായിരുന്നു. റബ്ബന അഖ്രിജ്ന മിൻഹ, പഠിച്ചവനെ ഞങ്ങളെ ഈ നരകത്ത് നീ പുറത്തെടുക്ക്. ഫൈൻ ഉദ്ന ഫൈന്ന ദാലിമൂൻ, നീ ഞങ്ങളെ നരകത്ത് പുറത്തെടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും തെറ്റിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ അക്രമികൾ തന്നെ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് പറയും നരകത്ത് നിന്ന് പുറത്തെടുക്കാൻ ഞങ്ങൾ നന്നായിക്കോളാണ്. അപ്പൊ എന്താ അള്ളാന്റെ പ്രതികരണം? കാല ഇഖ്സഊ ഫീഹ വലാ തുകല്ലിമൂൻ. എന്താ ഇഖ്സഊ ഫീഹ? നരകത്തിൽ കടന്നു തന്നെ നിങ്ങൾ നശിച്ചോളൂ, വലാ തുകല്ലിമൂൻ മിണ്ടിപ്പോകരുത്, വലാ തുകല്ലിമൂൻ എന്നോട് സംസാരിച്ചു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതൊക്കെ പിന്നെ ആലോചിക്കേണ്ട ടൈമും കാര്യമൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടംപോലെ ഭൗതിക ലോകത്ത് നീർന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പിന്നെ മനുഷ്യന്മാർക്ക് നന്നാകാൻ മാത്രം തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പ്രബോധകന്മാരും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് അള്ളാഹുവിന്റെ ബന്ധിക്കൽ, ഒരാളും ബന്ധിക്കൂല, അള്ളാഹു ബന്ധിക്കുന്നത് കഠിനമായിട്ടായിരിക്കും. അതാണ് നമ്മൾ സൂറത്തെ ഹാക്കയിൽ വായിക്കുന്നത്. അല്ലാഹു പറയും, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു ثم في سلسلة ذرعها 70 ذراعا فاسلكوه. അതാണ് അള്ളാന്റെ ബന്ധിക്കൽ. അതായത് പിന്നെ ഇടത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറയാണ് അവരെ പിടിക്കാൻ, എന്നിട്ട് അവരെ ബന്ധിക്കാൻ പറയാണ്. ഫഹുല്ലു, എന്നിട്ട് തരകത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിട്ട് പറയാണ്. സുമ്മ ഫി സിൽസിലത്തിൻ ദർഊഹ സബഊന ദിറാഅ എന്നാണ്. പിന്നെ ഒരു ചങ്ങലയിൽ പ്രവേശിപ്പിക്കാൻ പറയാണ്. ആ ചങ്ങലയുടെ ഒരു കണ്ണി അതിന് 70 മുഴം നീളതാണ്. ചങ്ങലക്ക് ചങ്ങലകൾ എങ്ങനെ ഉണ്ടാകുക? കണ്ണികളായിട്ടല്ലേ. ഒരു കണ്ണിക്ക് 70 മുഴം നീളം തന്നെ, ഒരു കണ്ണിക്ക് 70 മുഴം നീളം, അപ്പൊ എത്ര വലുപ്പം ഉണ്ടാവും? അങ്ങനെയുള്ള ചങ്ങലയിൽ പ്രവേശിപ്പിക്കാൻ പറയുന്നതാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അള്ളാഹു സുബ്ഹാന തആല അവിടെ പാപികളെ ബന്ധിക്കും. ഇതിൽ അഗ്ലാലു ഫി ആനാഖിഹിം, അതേപോലെ എന്തുണ്ട്? ആ കഴുത്തിൽ ചങ്ങലുണ്ട്, ബന്ധനമുണ്ട്. അപ്പോ അള്ളാഹു സുബ്ഹാന തആല പരലോകത്ത് പാപികളെ ചങ്ങലയിൽ ബന്ധിക്കും. വല യൂസിക് വസാഖു, അത് അള്ളാഹു ബന്ധിക്കുന്നത് പോലെ ഒരാൾ ബന്ധിക്കുക എന്നാണ് അള്ളാഹിന്റെ ബന്ധനം, അത് കഠിനായിരിക്കും. ഇത് ഇപ്പൊ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഇതൊക്കെ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ആ യൗമൈദി യതദക്കറുൽ ഇൻസാനു അന്നാ ലഹു ദിക്റ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി ഫയൗമൈദി ലാ യുഅദിബു അദാബഹു അഹദ് വലാ യൂസിക്കു വസഖു അഹദ്. ഇതൊക്കെ ആരെ കുറിച്ചാണ്? പാപികളായ അവിശ്വാസികളായ നന്ദികേടിന്റെ വക്താക്കൾക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയും കാര്യം പറഞ്ഞത്. ഇതിനപ്പുറം എന്തുണ്ട്? ഇതേപോലെ വിശ്വാസികളില്ലേ, അവിശ്വാസികളുണ്ട്. അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ ഉണ്ട്, പാപികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യാളരെ കുറിച്ച് പറയും, പുണ്യാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപികളെ കുറിച്ച് പറയും, മനസ്സിലായി? അപ്പൊ അള്ളാഹു സുബ്ഹാന തആല വിശ്വാസികൾക്ക് എന്ത് എന്നുള്ളതും ഉണർത്തുകയാണ് ഈ സൂറത്തിന്റെ അവസാനത്തിൽ. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, എന്താ യാ അയ്യതുഹ എന്ന് വിളിക്കാം. അന്നഫ്സുൽ മുത്മഇന്ന, നഫ്സുൽ മുത്മഇന്നനെ പ്രത്യേകം അല്ലാഹു വിളിക്കാണ്. എന്താ അന്നഫ്സുൽ മുത്മഇന്ന? മുത്മഇന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുത്മഇന്ന എന്ന് പറഞ്ഞാല് മുഅ്മിനത്തും ആമിനത്തുമായിട്ടുള്ളതാണ്. മുഅ്മിനത്ത് ആമിനത്ത് എന്ന വിശ്വസിച്ചതും നിർഭയപ്പെട്ടതുമായ നഫ്സാണ്. വിശുദ്ധ ഖുർആനിലെ നഫ്സുൽ മുത്മഇന്നനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അന്ന നഫ്സുൽ ലവ്വാമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കല്ല, അതേപോലെ അന്ന നഫ്സുൽ അമ്മാറ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നഫ്സുൽ അമ്മാറ, മൂന്ന് നഫ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കല്ല, സമാധാനം കണ്ട മനുഷ്യനാണ്, സമാധാനം കണ്ട മനുഷ്യനാണ്. ഏതിലെ സമാധാനം കണ്ടത്? അള്ളാഹുവിനെ റബ്ബായും, അള്ളാഹിനെ റബ്ബായും, അതേപോലെ തന്നെ ഇസ്ലാമിനെ ദീനായും, അല്ലെ, ഇസ്ലാമിനെ ദീനായും, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയും റസൂലുമായി, മനസ്സിലല്ലേ, സമാധാനം കൊണ്ട ആളുകളുണ്ട്, മനസ്സിലായി? അതാണ് അന്നഫ്സുൽ മുത്മഇന്ന. ഇതേപോലെ അള്ളാഹു സുബ്ഹാന തആലയുടെ കൽപ്പനകളുണ്ട് അല്ലേ, അതേപോലെ അള്ളാഹു വിരോധിച്ച സംഗതികളുണ്ട്, അള്ളാഹിന്റെ കൽപ്പനകളുണ്ട്, അള്ളാഹു വിരോധിച്ച സംഗതികളുണ്ട്, മനസ്സിലല്ലേ, അതൊക്കെ ഉൾക്കൊണ്ട് സമാധാനപ്പെട്ട മനുഷ്യൻ. ഇതേപോലെ അള്ളാഹു സുബ്ഹാന തആലന്റെ വാഗ്ദാനങ്ങളുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളുണ്ട് അല്ലേ. അള്ളാഹു സ്വർഗവും പ്രതിഫലവും കാരുണ്യമൊക്കെ വാഗ്ദാനം ചെയ്തില്ലേ, അതാണ് വാഴത്. അതേപോലെ അള്ളാന്റെ വഴിയിതുണ്ട്, നരകം, ശിക്ഷ, ശാപം, കോപം, ഇതൊക്കെ വഴിയിതാണ്. ഇതൊക്കെ കേട്ട് അംഗീകരിച്ച് സമാധാനപ്പെട്ട മനുഷ്യൻ. ഇതേപോലെ അള്ളാഹു സുബ്ഹാന തആല ഇറക്കിയ പരീക്ഷണങ്ങളുണ്ട്, പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് സഹിച്ച് അത് തരണം ചെയ്ത മനുഷ്യൻ, അതാണ് സാബിർ, സബർ, ക്ഷമ, അത് മുഖമുദ്രയായി സ്വീകരിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ സഹിച്ച് അത് തരണം ചെയ്ത മനുഷ്യൻ ഇവനാണ് ആര്? அன்னப்சுல் முத்துமைன்ன, அன்னப்சுல் முத்துமைன்ன. அன்னப்சுல் லவ்வாமா, லவ்வாமா நல்லதா, லாமா எலுவும் കുറ്റപ്പെടുത്തി ആക്ഷേപിക്കാം. അതും ഒരു നല്ല ലക്ഷണമുള്ള മനുഷ്യനാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ പല തഫ്സീറുകളിലും ഒന്നാ പറയണേ, നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ഗുണദോഷിക്കുന്ന മനസ്സ്, അതേപോലെ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ അതിൽ കുറ്റപ്പെടുന്ന മനസ്സ്, നീ തെറ്റ് ചെയ്തു, നീ കുറ്റം ചെയ്തു, നീ തോപ ചെയ്യണം, ഇങ്ങനെ മനുഷ്യനെ തെറ്റുകളിൽ മനുഷ്യനെ തിരുത്തുന്ന, അതേപോലെ തന്നെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും കൂടുതൽ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്, അതാണ് നഫ്സുൽ ലവ്വാമ. രണ്ടും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ ബന്ധത്തിൽ യാ അയ്യത്ത് അന്നഫ്സുൽ മുത്മഇന്ന പറഞ്ഞു, അതേപോലെ എവിടെ ലവ്വാമ പറഞ്ഞു, ഖിയാമയിൽ എങ്ങനെ പറഞ്ഞു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, മനസ്സിലായി. ഇതേപോലെ അന്നഫ്സിൽ അമ്മാറത്തുണ്ട്, അല്ല അമ്മാറ എന്ന് പറഞ്ഞാൽ എന്താ, തിന്മ കൽപ്പിക്കുന്ന നഫ്സ്, മനസ്സിലായി, തിന്മ കൽപ്പിക്കുന്ന നഫ്സ്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസു, ചില മനസ്സുകളുണ്ട് അതെന്താ, അത് തിന്മ കൽപ്പിക്കും, തിന്മ കൽപ്പിക്കും. ഇങ്ങനെ മൂന്ന് തരം നഫ്സുകളാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, മുത്തുമൈനത്തായതും ലവ്വാമത്തായതും പിന്നെ അമ്മാറത്തും ബിസു, തിന്മ കൽപ്പിക്കുന്നത്. ഇത് അപകടകാരിയാണ്, ഈ നഫ്സ് അപകടകാരിയാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല വിളിക്കുന്നത് ആരെയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്തുമൈന, മുത്തുമൈനത്തായ നഫ്സിനെയാണ് വിളിക്കുന്നത്. ആത്മാവിനായാലും മനുഷ്യനായാലും നിഷ്കാരല്ല. മുത്തുമൈനത്തായ നഫ്സിന്റെ പ്രത്യേകത, അള്ളാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ ദീനായി, മുഹമ്മദ് നബിയെ റസൂൽ നബിയുമായി തൃപ്തിപ്പെട്ട് സമാധാനം കൊണ്ട നഫ്സാണ്. അതേപോലെ അള്ളാഹു അവതരിപ്പിച്ച കൽപ്പനകൾ, അള്ളാഹു അവതരിപ്പിച്ച വിരോധങ്ങൾ, അതൊക്കെ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി സമാധാനമടഞ്ഞ നഫ്സാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ, സ്വർഗവും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും അനുഗ്രഹവും, ഇതൊക്കെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളാണ്, അത് ഉൾക്കൊണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ വഈദ് മുന്നറിയിപ്പുകൾ, നരകം, അള്ളാഹുവിന്റെ ശാപം, കോപം, ദേഷ്യം, ഈ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ, ഇതൊക്കെ കേട്ട് അതിലൊക്കെ പാഠം ഉൾക്കൊണ്ട് സമാധാനം അടഞ്ഞ നഫ്സാണ്. അള്ളാഹു പരീക്ഷിച്ചപ്പോൾ ക്ഷമിച്ച് സഹിച്ച് ആ പരീക്ഷണങ്ങളെ തരംഗം ചെയ്ത നഫ്സ്, അതാണ് നഫ്സുൽ മുത്തുമഇന്ന. ആ നഫ്സിനെ അള്ളാഹു വിളിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്തുമഇന്ന. എന്താ അള്ളാഹു അതിനോട് പറയുന്നത്, ഇർജിഇ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ, ഇർജിഇ നീ മടങ്ങിക്കോ, ഇലാ റബ്ബിക്ക് നിന്റെ റബ്ബിലേക്ക് എങ്ങനെ മടങ്ങിക്കോ, റാദിയതൻ, റാദിയതൻ എന്നാണ് തൃപ്തിപ്പെട്ട്, തൃപ്തിപ്പെട്ട് സംപ്രീതനായി എന്ന് പറയലേ, സംപ്രീതിയിൽ മടങ്ങിക്കോ, സംപ്രീതനായി പ്രീതിപ്പെട്ട് മടങ്ങിക്കോ, റാദിയതൻ, മർദിയതൻ, മർദിയ എന്ന് പറഞ്ഞെങ്കിൽ പ്രീതി ലഭിച്ചുകൊണ്ട്, സംപ്രീതിക്ക് ഇരയായിക്കൊണ്ട്, പ്രീതി ലഭിച്ചുകൊണ്ടും പ്രീതിപ്പെട്ടുകൊണ്ടും. റളിയല്ലാഹു അൻഹു വറദു അൻഹു അല്ലേ, എന്താ റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, വറദു അൻഹു എന്നതാ അവരല്ലാനി തൃപ്തിപ്പെട്ടു. അപ്പൊ അങ്ങനെയുണ്ട്, സ്വയം തൃപ്തിപ്പെടലുമുണ്ട്, തൃപ്തി ഏറ്റുവാങ്ങലുമുണ്ട്, അതാണ് തൃപ്തിപ്പെട്ടുകൊണ്ട് തൃപ്തി ഏറ്റുവാങ്ങിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങിക്കോന്നാണ്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, ഫദ്ഖുലി എന്നിട്ട് പ്രവേശിച്ചോ, ഫി ഇബാദി എന്റെ ദാസരിൽ, അല്ലാഹു സുബ്ഹാനഹു വതാല പറയണം, ഫദ്ഖുലി നഫ്സുൽ മുത്മഇന്നയോട് പറയാം, നീ പ്രവേശിച്ചോ, ഫി ഇബാദി എന്റെ ദാസരിൽ, വദ്ഖുലി നീ പ്രവേശിക്കുകയും ചെയ്തോ, ജന്നതി, ജന്നതി എന്ന എന്റെ സ്വർഗത്തിൽ, എന്റെ സ്വർഗത്തിൽ. ഇവിടെ ഫി ഇബാദി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, എന്റെ ദാസരിൽ, അല്ലാഹു എന്റെ ദാസർ എന്ന് പറയുമ്പോൾ ദാസന്മാർ അവരെ അള്ളാഹുവിലേക്ക് ചേർത്തത് അവർക്ക് തശ്രീഫാണ്, അവരെ അവരുടെ സ്ഥാനമാണ് അറിയിക്കുന്നത്, മനസ്സിലെ. ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം മഖ്ദൂബ് അലൈഹിയാണ്. എന്താ മഖ്ദൂബിൻ അലൈഹി, അള്ളാന്റെ ദേഷ്യം ഇറങ്ങിയവരാണ്. വേറൊരു വിഭാഗം ദാലൂനാണ്. എന്താ ദാലൂൻ, വഴിപയച്ചവരാണ് അല്ലേ, വഴിപയച്ചവരാണ്, അള്ളാന്റെ കോപം ഇറങ്ങിയവരുണ്ട്, മാർഗഭ്രംശികളായവരുണ്ട്. പിന്നെ മറ്റൊരു വിഭാഗം ആരാ? അല്ലദീന അൻഅംത അലൈഹിം, അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരാണ്. അല്ലാഹു സുബ്ഹാന തആല അനുഗ്രഹിച്ചവരാണ്. ആരെ ഈ അല്ലാഹു അനുഗ്രഹിച്ചവർ? അല്ലദീന അൻഅമ ആദ്യ സിദ്ദീഖീങ്ങളാ. അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവർ ആരാ അവര്? ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ. അവരാണ് ഇബാദി, നബിമാർ, സിദ്ദീഖുകൾ, ഷുഹദാക്കൾ, സാലിഹീങ്ങൾ, അവരാണ് അള്ളാന്റെ ഇബാദുകൾ. ബാക്കിയുള്ളവർ അള്ളാന്റെ ഇബാദുകൾ അല്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ ഇവിടെ ഇബാദി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തന്നിലേക്ക് ചേർത്തപ്പോൾ അത് അവരുടെ സ്ഥാനമാണ് അറിയുന്നത്. സ്ഥാനം ലഭിച്ച ദാസന്മാർ അവരാണ് ഈ അനുഗ്രഹീതർ, അവരിൽ പ്രവേശിക്കാൻ പറയും. സ്വർഗത്തിലേക്കും, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും അവരോട് പറയും. അപ്പൊ ഇവിടെ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ, റബ്ബിലേക്ക് റാദിയതൻ, സംപ്രീതനായി മടങ്ങാൻ. അതേപോലെ മർദിയതൻ, പ്രീതി ലഭിച്ചവനായി മടങ്ങുവാൻ. എന്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല പറയും എന്നുള്ളതാണ്. ഇതെപ്പോ പറയും? എപ്പോഴാണ് അള്ളാഹു പറയാ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ് ഈ നഫ്സിനോട് അള്ളാഹു എപ്പോഴാണ് ഇർജിഇ, അതേപോലെ ഫദ്ഖുലി എന്നൊക്കെ പറയാ? എപ്പോഴാ പറയാ? ചിലര് പല മുഫസ്സിരീങ്ങളും പറഞ്ഞ ഇത് മരണവേളയിലാണ്, മരണവേളയിൽ. പിന്നെ വിശ്വാസിയായ വ്യക്തികളോടുള്ള, മരണാസന്നനായ വ്യക്തികളോടുള്ള മലക്കുകളുടെ വിളിങ്ങനെയായിരിക്കുന്നതാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ചിലത് യാ അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, നല്ല മനുഷ്യാത്മാവേ, ഉഖ്റുജി, നീ പുറത്തു വന്നോ, എന്നിട്ട് എവിടുക്ക പുറത്തു വന്നോ, അതിൽ കാണാം റാദിയതൻ, അതേപോലെ തന്നെ മർദിയതൻ അൻക, ഈ രീതിയിൽ വിളി. അതേസമയം ദുഷിച്ച മനുഷ്യനാണെങ്കിൽ യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, ഉഖ്റുജി, സാഹിതതൻ വ മസ്ഖൂതുൻ, സാഹിതതൻ മസ്ഖൂതുൻ അലൈഹിദൻ, പിന്നെ ദുഷിച്ച ആത്മാവിനോട് പറയുന്നതാണ്, പിന്നെ വെറുപ്പോടുകൂടി, അതേപോലെ വെറുപ്പ് നേടിയ നിലക്ക് പുറപ്പെട്ടോ എന്ന് ദുഷിച്ച മനുഷ്യരോട് പറയുന്നതാണ്. പലരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ വിളി മരണാസന്നനായ വ്യക്തിക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിളിയാണ്, അവർക്കുള്ള ആദരവാണ്. മരണാസന്നനായെങ്കിലും ഇനി അതല്ല പരലോകത്ത് വിചാരണക്കപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്നാലും പിന്നെ ഇഷ്ടമല്ല, രണ്ട് സമയത്ത് വിളിച്ചാലും മനസ്സിലായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന സമയത്ത് എന്ന് പറഞ്ഞില്ല. അപ്പൊ മരണാസന്ന വേളയിലും വിളിക്കാം, പിന്നീട് വിളിക്കാം, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല എന്നുള്ള ആദരവാണത്. ഏതായാലും നമ്മളൊക്കെ ആലോചിക്കേണ്ട, ഇങ്ങനത്തെ ഒരു വിളിയിൽ നമ്മൾ ഈ ദുനിയാവിനോട് വേർപിരിയാനും ആഖിരത്തിലെത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിളി നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുമാണ്, മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനുവേണ്ടി ദുനിയാവിൽ പണിയെടുക്കണം എന്നുള്ളതാണ്. ദുനിയാവിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം കാണണം. കാരണം കണ്ടില്ലേ, യോമേദി എത്തതക്കറിൽ ഇൻസാനു അന്നാല ഹുദിക്ര, അവിടെ നിന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമല്ല. ചിന്തയും ആലോചനയൊക്കെ പിന്നേക്ക് മാറ്റി വെച്ചിട്ടും കാര്യമല്ല. നമ്മുടെ പുരുഷായുസിന് ഗ്യാരണ്ടിയില്ല. ഏത് നിമിഷവും ഇവിടുന്ന് പോകാനുള്ളവരാണ്. ഇവിടുന്ന് കണ്ണു ചുമ്മി, മനസ്സിലായി, മലക്കുൽ മുഖത്തിന് ആത്മാവ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ആലോചിക്കാനുള്ള സമയമല്ല. അതിന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്? ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ആ ചിന്ത ഫലം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കുള്ള വിളിയാണ് അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്ക് റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ടു പോവുക എന്നുള്ളതാണ്, തൃപ്തി നേടിപ്പോവുക എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മൾക്കും തൃപ്തിയാണ്, മനസ്സിലെ, നമ്മൾക്ക് നേരെയും തൃപ്തിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. പിന്നെ അവർക്ക് ഈ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അമവി ഖലീഫ, അമവികളുടെ ഒരു പ്രസിദ്ധ ഖലീഫയാണ് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. അബ്ദുൽ മലിക്കിന്റെ പിന്നെ ഭരണ മക്കളിൽ പ്രമുഖനാണ് സുലൈമാൻ. അപ്പോ അബു ഹാസിം എന്ന് പറയുന്ന പണ്ഡിതനോട് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ചോദിക്കുകയാണ്, പിന്നെ മാലനാ നക്രഹുൽ മൗത്ത്, എന്താ നമ്മളൊക്കെ ഈ മരണത്തെ ഇങ്ങനെ വെറുക്കണെന്ന്. ഖലീഫ ചോദിക്കുകയാണ് അബു ഹാസിമിനോട്, മരണത്തെന്താ വെറുക്കണത്? പറഞ്ഞില്ലേക്കും ഹറത്തും അല്ല അമർത്തും ദുനിയാവ് ഹറത്തും ആഹിറ, നിങ്ങൾ ദുനിയാവിനെ അമർത്തും എന്നാ എന്താ ആ നാഗരീകമാക്കി, ഉഷാറാക്കി, അടിപൊളിയാക്കി. വഹറബ്തുമുൽ ആഖിറ, പരലോകത്തെ നിങ്ങൾ ഖറാബാക്കി എന്നാണെന്താ ആ പരലോകത്തെ നിങ്ങൾ കേടാക്കി, ദുനിയാവിനെ അടിപൊളിയാക്കി. അതുകൊണ്ടാണ് മരണത്തെ പേടിക്കുന്നത് വെറുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് പിന്നെ ഫഅയ്ന നഹ്നു മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള നമ്മളുടെ പിന്നെ നമ്മൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചു പറഞ്ഞ്. അപ്പൊ അബു ഹാസിം പറഞ്ഞ് ഖുർആനായിട്ട് ജീവിതം തട്ടിച്ചു വെക്കാൻ പറഞ്ഞു, ഖുർആനായിട്ട് ജീവിതം തട്ടിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ തട്ടിച്ചു വെക്കുന്ന അപ്പൊ പറഞ്ഞു ഇന്നൽ അബ്രാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, ഈ രണ്ടായത്തുകളുടെ ജീവിതം തട്ടിച്ചു വെക്കാൻ പറഞ്ഞു. ഫാജിറാണോ അതല്ല അബറാണോ, പുണ്യാളനാണോ അതല്ല ഫാജിറാണോ നോക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന്റെ സംസാരം ഇങ്ങനെ തുടരുമ്പോ അയ്യ റഹ്മത്തുള്ളാ, അള്ളാന്റെ റഹ്മത്ത് അവിടെ. അപ്പൊ അബു ഹാസിം പറഞ്ഞു ഇന്ന റഹ്മത്തുള്ളാ ഖരീബ് മിനൽ മുഹ്സിനീൻ, അള്ളാന്റെ റഹ്മത്ത് ഖരീബ് മിനൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളോടൊപ്പാണ്. അരെ മുഹ്സിൻ, മുഹ്സിനാരാ സെൻട്രലിന്റെ സെക്രട്ടറിയാണ്. മുഹ്സിൻ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹിനോടുള്ള ബന്ധം നന്നാക്കിയവൻ, പടപ്പുകളോടുള്ള ബന്ധവും മാന്യമാക്കിയവൻ ആണ് മുഹ്സിൻ. അപ്പൊ അബു ഹാസിമിനോട് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ചോദ്യം ഫകൈഫൽ ഖുദൂമു ഇലല്ലാഹ്, അല്ലാഹുവിലുള്ള പോക്ക് നമ്മുടെ പോക്ക് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോ അബു ഹാസിം പറഞ്ഞ മറുപടി, അതാണ് നമ്മുടെ വിഷയം. അബു ഹാസിം പറയുകയാണ് പിന്നെ അൽ മുഹ്സിനു കൽ ഗരീബ് യഊദു ഇല അഹ്ലിഹി വൽ മുസീഉ കൽ ആബിഖ് യഊദു ഇല സയ്യിദിഹി. അൽ മുഹ്സിൻ, നല്ലത് ചെയ്ത മനുഷ്യൻ, കൽ ഗരീബ് ഒരു വിദേശിയെ പോലെ ആയിരിക്കും അള്ളാഹുവിലേക്ക് പോവുക. വിദേശി യഊദു ഇല അഹ്ലിഹി, കുടുംബത്തിലേക്ക് മടങ്ങി പോകുമ്പോഴുള്ള അവസ്ഥ എന്താ? ഒരു വിദേശി നാട്ടിൽ പോവുകയാണ്, അപ്പൊ എങ്ങനെ കുടുംബക്കാർ വരവേൽക്കുക? ഹൃദ്യമായി, സന്തോഷത്തിൽ. മുപ്പരിക്കും, മുപ്പരി എല്ലാവർക്കും പ്രിയായിരിക്കും, മുപ്പരിക്കും എല്ലാവരും പ്രിയായിരിക്കും അല്ലെ, എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച അങ്ങനെ അല്ലെ, മുപ്പരി അങ്ങട്ടു ഏ അതാണ്. ഒരു വിദേശി നാടണയുമ്പോൾ, കൂടണയുമ്പോൾ എങ്ങനെയായിരിക്കും? അങ്ങനെയായിരിക്കും ഒരു മുഹ്സിൻ പടച്ചവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, റാദിയത്തൻ മർദിയ, അതന്നെ മറ്റൊരു മാന. എന്നാൽ ഒരു മുസീ, തിന്മ ചെയ്തവൻ, അവൻ എങ്ങനെയാണ് അള്ളാന്റെ അടുക്കലേക്ക് പോവുക? കൽ ആബിഖി യഊദു ഇല സയ്യിദിഹി. ആബിഖ് എന്ന് പറഞ്ഞാൽ ആരറിയോ? ചാടിപ്പോയ അടിമേനെ, ചാടിപ്പോയ അടിമ. ഈ ഗഫീലിന്റെ അടുത്ത് ചാടിപ്പോയനുണ്ടല്ലോ, പിന്നെ സീറ്റ് അടിച്ചാനും മറ്റിനൊക്കെ ഗഫീലിന്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെയൊക്കെ, അതാണ് അതിന്റെ ഒരു ആ മറ്റൊരു മാന എളുപ്പം മനസ്സിലാക്കാൻ. കൽ ആബിഖി ഇല സയ്യിദിഹി, യജമാന്റെ അടുത്ത് നിന്ന് ഒളിച്ചോടിയ അടിമ, യജമാന്റെ അടുത്തേക്ക് മടങ്ങി വരുമ്പോ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും മനസ്സിലായത്? മൂപ്പനാകെ തകർന്നിട്ടും, എങ്ങനെ ചെങ്ങായിന്റെ മുഖം കാണിക്കുക എന്നുള്ളതായിരിക്കും. മറ്റോനോ ഇങ്ങോട്ട് വരട്ടവനെയാ ആ എന്നുള്ള മാനയിലായിരിക്കും. അപ്പൊ അതാണ് അള്ളാഹിലേക്ക് ഒരു തിന്മ ചെയ്തവനാണ് പോകുന്നത് എങ്കിൽ ആ ഒളിച്ചോടിയ സയ്യിദിന്റെ അടുക്കിലേക്ക് ഒരു അടിമ മടങ്ങുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അതുപോലെ ആയിരിക്കും എന്ന് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനോട് അബു ഹാസിം പറഞ്ഞു എന്നാണ്. അപ്പോ രണ്ടാലൊരു മടക്കാനുള്ളത്, ഒന്നുകിൽ സുഹൃതം ചെയ്തിട്ട് റാദിയത്തൻ മർദിയ, അല്ലെങ്കിൽ തിന്മ ചെയ്തിട്ട് ആ സാഹിതത്തൻ മസ്ഖൂത്തുൻ അലൈ, സ്വയം ആ വെറുപ്പ്, മറ്റുള്ളവരുടെ വെറുപ്പ് നേടി അള്ളാഹു കാക്കട്ടെ നഅഊദുബില്ല, ആ രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കേണ്ടതാണ് ഇതിൽ രണ്ടിൽ ഏതാണ് എന്നുള്ള ഒരു വിഷയം. ഇതാണ് സൂറത്തുൽ ഫജ്ർ. ഫജ്റിലെ നമ്മുടെ പിന്നെ അറിവിൽപ്പെട്ട ഏതാനും ഭാഗങ്ങൾ ഇവിടെ വിശദീകരിച്ചത്. എന്തെങ്കിലും വിഷ്കാലം ഉണ്ടോ? ആ അബൂതാലിബിന്റെ ശിക്ഷ, ഏറ്റവും ശിക്ഷ, ചെറിയ ശിക്ഷ നൽകപ്പെടുന്നതിൽ ഒരാളാണ് അബൂതാലിബ്. അബൂതാലിബിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ നൽകപ്പെടുന്നതിൽ ചില ഹദീസുകളില് പിന്നെ നരക ശിക്ഷ നൽകപ്പെടുന്നതിൽ പിന്നെ ഏറ്റവും എളിയ ശിക്ഷക്ക് അർഹരാരി എന്നുള്ളതിൽ ഒരു ഹദീസിൽ ഒരാൾ അയാളുടെ രണ്ട് കാലുകൾക്കടിയിലും ഓരോ തീക്കനലുകൾ അയാളുടെ തലച്ചോർ തിളച്ചു മറിയുന്നു. വേറൊരാൾ അയാൾക്ക് എളിയ ശിക്ഷയാണ്, അയാളുടെ കാലിനടിയിൽ രണ്ട് തീക്കനലുകളാണ്, തലച്ചോറുകൾ തിളച്ചു മറിയുന്നു എന്നാണ്. മനസ്സിലായി? അപ്പൊ ചെറിയ ശിക്ഷ വാങ്ങുന്നവരുടെ എണ്ണം തന്നെ വേറെ വേറെ രീതിയിലാണ്. അതിൽപ്പെട്ട ഒരാളാണ് അബൂ താലിബ്. അബ്ബാസും അബ്ദുല്ലാഹി ബിൻ അബ്ബാസും മറ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയേണ്ടത്, റസൂലെ, അബ്ബാസ് നിങ്ങൾക്ക് വലിയ സേവനം ചെയ്തിട്ടില്ലേ, വലിയ ഖിദ്മത്ത് ചെയ്തിട്ടില്ലേ അബ്ബാസ്, അത് അയാൾക്ക് ഉപകരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അബ്ബാസ് അല്ല, അബൂ താലിബ് റസൂലുള്ളാനെ 8-ാമത്തെ വയസ്സിൽ സംരക്ഷണം ഏറ്റെടുത്തിട്ട് റസൂലുള്ളാന്റെ 50-ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് മരിക്കുന്നത്. അപ്പൊ എത്ര വർഷം 42 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം സ്വന്തം മക്കളെക്കാൾ ഏറ്റെടുത്ത ആളാണ്, സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത ആളാണ് അബൂ താലിബ്. ഈ അബൂ താലിബ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പിന്നെ ശൈശവത്തിലും അതേപോലെ തന്നെ ബാല്യത്തിലും യൗവനത്തിലും ഒരുപോലെ ഉണ്ടായിരുന്നു. നല്ല സംരക്ഷണമാണ് അബൂ താലിബ് നൽകിയിരുന്നത്. വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചിട്ട് പത്തു കൊല്ലം. ആ പത്തു കൊല്ലം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണത്തിന്റെ നാളുകളാണ്, വർഷങ്ങളാണ് ആ 10 വർഷം. എത്രമാത്രം പിന്നെ 3 വർഷം റസൂലുള്ളാഹി ഷഅബു ബനീ താലിബ് എന്ന് പറയുന്ന ആ മലഞ്ചെരുവിൽ ഉപരോധിക്കപ്പെട്ടപ്പോ അബൂ താലിബ് ആ കൂട്ടത്തിലുണ്ട്. ഖുറൈശികളുടെ നിസ്സഹകരണം അബൂ താലിബിന് നേരെയാണ്. ഭക്ഷണം കൊടുത്തില്ല, അതേപോലെ തന്നെ സംസാരം അനുവദിച്ചില്ല. പൂർണ്ണ ഊരുവിലക്ക്, അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ 3 വർഷം അനുഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ബനു ഹാഷിമും ബനുൽ മുത്തലിബും, നബി കുടുംബത്തിൽ അവർ മുസ്ലിമും കാഫിറും ഒന്നടങ്കം അതിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ താലിബ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ആ ഉപരോധത്തിലുണ്ടായിരുന്നു. ആ ഉപരോധം അവസാനിച്ചു, അത് മുഹറം മാസത്തിലാണ് അവസാനിച്ചത്, നബുവത്തിന്റെ 10-ാമത്തെ വർഷം. ഉപരോധം കഴിഞ്ഞ് വന്ന് മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖർ, ജുമാദുൽ ഉല, അല്ലെങ്കിൽ പിന്നെ റജബ്, റജബിലായിട്ടായിരിക്കും അബൂ താലിബ് മരിക്കുന്നത്. അപ്പോൾ ആ ഒരു എല്ലാ പരീക്ഷണങ്ങളിലൊക്കെ ഇതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒത്ത് നബിയെ സംരക്ഷിച്ചുകൊണ്ടുണ്ടായിരുന്ന ആളാണ് അബൂ താലിബ്. പക്ഷെ അബൂ താലിബ് എന്ത് പറഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. പറയുമ്പോൾ അബൂ താലിബിന് അറിയായിരുന്നു സത്യമാണെന്നുള്ളത്. പിന്നെ അദ്ദേഹം തന്നെ പറയാറുണ്ട്, പിന്നെ ലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗല മലാമത്തു ഔ ഹദാരി മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീന. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? പിന്നെ വലഖദ് അലിംതു, സത്യം ചെയ്തിട്ടെന്നേ പറയണത്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി, മുഹമ്മദ് കൊണ്ടുവന്ന ദീന്, മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, പടപ്പുകൾക്ക് അവതരിപ്പിക്കപ്പെട്ട ദീനിൽ ഏറ്റവും ഉത്തമമായ ദീനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യർ കൊണ്ടുവന്ന മതങ്ങളിൽ ഏറ്റവും നല്ല മതം അത് മുഹമ്മദിന്റെ ദീനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫലൗലൽ മലാമത്തു ഔ ഹദാരി മസബ്ബത്തിൻ, ആക്ഷേപവും ആളുകളുടെ കുത്തുവാക്കും ഞാൻ പേടിച്ചില്ലായിരുന്നുവെങ്കിൽ ലവജത്തനി സംഹം ബിദാക മുബീന, ഈ ദീനിൽ ഞാൻ വിനയാനിതനായി പ്രവേശിച്ചത് നിനക്ക് കാണാമായിരുന്നു എന്നാണ്. അത് അബൂ താലിബിന്റെ കവിതയാണ്, ഇങ്ങനെയുള്ള അബൂ താലിബ്. പക്ഷെ ഇല്ലാന്നുള്ളത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂ താലിബ് മരണാസന്നനായിട്ട് കിടക്കുമ്പോൾ ചെല്ലുകയാണ്. അബൂജഹലും അതേപോലെ വേറൊരു ഖുറൈശിയുണ്ട്, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. ഉഹാജുലക ബിഹാ ഇൻദല്ലാ, നിങ്ങൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹിനോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തർക്കിക്കും, സംസാരിക്കും എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോഴും അവിടെ അപ്പുറത്ത് അബൂജഹലും മറ്റു ഇരുന്നിട്ട് അതർഗബ് അമ്മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അതർഗബ് അമ്മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ വിരക്തനാവുകയാണോ, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനോട് വെറുപ്പാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്, മനസ്സിലായേ? അപ്പൊ അബൂ താലിബ് പറയുന്നു, ബൽഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ, ഞാൻ അബ്ദുൽ മുത്തലിബ്, അങ്ങനെയാണ് മരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. മിശ്രാശ്രമ തങ്ങൾ നീച്ചു വന്നിട്ട് അരി ആരോട് പറയാണ്, പിന്നെ മറമാടാന്, മനസ്സിലായോ? ഏതായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. ഈ അബൂ താലിബിന്റെ മരണശേഷം പിന്നെ പിൽക്കാലത്ത് പിന്നെ ചോദിക്കുകയാണ് മക്കൾ, അബ്ബാസും മറ്റൊക്കെ ചോദിക്കുകയാണ്, മക്കളല്ല അബ്ബാസ് സഹോദരനും മറ്റൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളെ കുറേ സംരക്ഷിച്ചിട്ടില്ല അബൂ താലിബ്, അത് അദ്ദേഹത്തിന് അന്ത്യനാളിൽ ഉപകരിക്കുമോ ചോദിക്കുകയാണ്. നിങ്ങളുടെ ശുപാർശ ഉപകരിക്കുമെന്ന് ചോദിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നഹു കാന ഫീ ദഹ്ലാഹ മിനന്നാർ, ഇന്നഹു കാന ഫീ ഗമറാത്തിൻ മിനന്നാർ, നരകത്തിന്റെ ഗമറാത്തിലായിരുന്നു അബൂ താലിബ് എന്നാണ്. ഗമറാത്ത് എന്നാല് അങ്ങേയറ്റത്തെ ആഴിയിൽ, അള്ളാഹു ആകട്ടെ അങ്ങേയറ്റത്തെ ആഴിയിലായിരുന്നു അബൂ താലിബ്. എന്റെ ശുപാർശ അയാൾക്ക് ഉപകാരപ്പെട്ടു, ആ ആഴിയിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു, ഫീ ദഹ്ലാഹ മിനന്നാർ, നരകത്തിന്റെ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. എന്നുണ്ടെങ്കിൽ നരകത്തിൽ അയാളുടെ പാദങ്ങളാണുള്ളത്, ബാക്കിയുള്ളവരും നരകത്തിലല്ല. പക്ഷേ യഹ്ലി മിൻഹു ഉമ്മു ദിമാഗി, അബൂ താലിബിന്റെ തലച്ചോറ് അതിനാൽ തളച്ചു മറയുകയാണ്, ചൂടേറ്റ് തളച്ചു മറയുകയാണ് എന്ന് മനസ്സിലായ. അപ്പോ ആഴിയിൽ നിന്ന് എന്ത് ചെയ്തു, ഉപരിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്നുള്ളതാണ് അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവരിൽ ഒരാളാണ് ആര്, അബൂ താലിബ്. അള്ളാഹു
സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.